ഓം ശാന്തി. 5/9/2026 പ്രഭാതമുരളി. മധുബൻ. മധുരമായ കുട്ടികളെ, മന്മനാഭവ മന്ത്രം ഉറപ്പിക്കണം. ഒരു ബാബയെ സദാ അനുകരിക്കണം. ഇതാണ് ബാബയുടെ സഹയോഗിയായി മാറുക എന്നത്. ചോദ്യം: പുരുഷോത്തമനായി മാറുന്നതിനുള്ള സഹജവും ശ്രേഷ്ഠവുമായ പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: അല്ലയോ, പുരുഷോത്തമരായി മാറുന്ന കുട്ടികളെ, നിങ്ങൾ സദാ ശ്രീമത്തിലൂടെ നടക്കണം. ഒരു ബാബയെ ഓർമ്മിക്കൂ. അതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും പോകരുത്. കഴിച്ചോളൂ, കുടിച്ചോളൂ, എന്നാൽ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. എങ്കിൽ പുരുഷോത്തമനാകും. ആരിലാണോ ബൃഹസ്പതി ദശയുള്ളത്, അവരാണ് പുരുഷോത്തമരാകുന്നത്. അവർ ഒരിക്കലും ശ്രീമത്തിൽ അവജ്ഞ കാണിക്കില്ല. അവരിൽ നിന്നും തലക്കീഴായ കർമ്മങ്ങളും ഉണ്ടാവില്ല. ഗീതം: ഓം നമ ശിവായ. ഓം ശാന്തി. ഈ മഹിമ ആരുടേതാണ്? ഒരു പരമപിത പരമാത്മാവിന്റേതാണ്. ആരാണോ നല്ല കർമ്മം ചെയ്യുന്നത്, അവരുടെ മഹിമ തീർച്ചയായും പാടപ്പെടും. ആരാണോ മോശമായ കർമ്മം ചെയ്യുന്നത്, അവരുടെ നിന്ദയും ഉണ്ടാകും. രാമന്റെ മഹിമ ചെയ്യും, രാവണന്റെ നിന്ദയും ചെയ്യും. ഭാരതത്തിലാണ് രാമരാജ്യവും രാവണരാജ്യവും പ്രശസ്തമായിരിക്കുന്നത്. രാമരാജ്യത്തെ പുരുഷോത്തമ രാജ്യമെന്നും രാവണരാജ്യത്തെ ആസുരീയ രാജ്യമെന്നുമാണ് പറയുന്നത്. സംഗമയുഗത്തെക്കുറിച്ച് നിങ്ങൾ കുട്ടികൾ അറിഞ്ഞുകഴിഞ്ഞു. ഇത് പുരുഷോത്തമ യുഗമാണ്. ഈ ഭാരതത്തെ പുരുഷോത്തമമാക്കി മാറ്റണം. ജീവിക്കാൻ പോകുന്ന സ്ഥലവും അവിടെ വസിക്കുന്നവരും പുരുഷോത്തമമാകണം. ഭാരതത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ വസിച്ചിരുന്നവരെയാണ് ദേവി ദേവത എന്ന് പറഞ്ഞിരുന്നത്, സ്വർഗവാസി എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ രാജ്യവും അവിടെ വസിക്കുന്നവരും ഉത്തമമായിരിക്കും. സർവർക്കും അറിയാം, പുതിയ ലോകം ഉത്തമമായിരിക്കും. അതോടൊപ്പം പഴയ ലോകം കനിഷ്ഠവുമാണ്. എങ്ങനെയാണോ ലോകം, അതുപോലെയായിരിക്കും അവിടെ വസിക്കുന്നവരും. പാടാറുണ്ട് പുതിയ ഭാരതം പഴയ ഭാരതം എന്നെല്ലാം. മറ്റ് ഖണ്ഡങ്ങളെയൊന്നും പുതിയ ഖണ്ഡം എന്ന് പറയാറില്ല. പുതിയ ലോകത്തിൽ പുതിയ അമേരിക്ക, പുതിയ ചൈന ഉണ്ടാകും എന്നല്ല. അങ്ങനെയല്ല, പുതിയ ലോകത്തിൽ പുതിയ ഭാരതം എന്നാണ് പാടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത്. പുതിയ ഭാരതം എന്നെല്ലാം പേര് വയ്ക്കാറുണ്ട്. പക്ഷെ അതിൽ അർത്ഥമൊന്നുമില്ല. ഈ സമയത്ത് പുതിയ ഭാരതം എവിടെ നിന്നും വരും? പുതിയ ഇന്ത്യയിൽ ഡൽഹി സ്വർഗമായിരുന്നു. ഇപ്പോൾ സ്വർഗം എവിടെയാണ്? നിങ്ങൾ കുട്ടികൾ പുരുഷോത്തമരാകുന്നതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഉയർന്നതിലും ഉയർന്നത് ബൃഹസ്പതി ദശയാണ്. പുരുഷോത്തമനാകുന്നതിലൂടെ ബൃഹസ്പതി ദശ വരും. നിങ്ങൾക്കറിയാം, പുതിയ ലോകം സ്ഥാപിക്കുന്ന പരിധിയില്ലാത്ത ബാബയിലൂടെ നമ്മൾ പരിധിയില്ലാത്ത സുഖം നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. സത്യുഗത്തിലാണ് പുരുഷോത്തമരായിരിക്കുന്നത്. പിന്നീട് താഴേക്ക് വന്ന് മധ്യമനാകും. പിന്നെയും താഴേക്ക് വന്ന് കനിഷ്ഠനാകും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ നിങ്ങളെ സത്വപ്രധാനമായ സത്യുഗി സ്വർഗവാസി പുരുഷോത്തമനാക്കി മാറ്റുകയാണ്. ഇത് വളരെ വളരെ സഹജമാണ്. ഇതിന് ഒരു മരുന്നും കഴിക്കേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കേവലം ഓർമ്മയിലിരിക്കണം. അതുകൊണ്ടാണ് സഹജമായ ഓർമ്മ എന്ന് പറയുന്നത്. ഓർമ്മയിലൂടെയാണ് പാപാത്മാവിൽ നിന്നും പുണ്യാത്മാവാകുന്നത്. സർവർക്കും മുക്തി കിട്ടും എന്നതും തീർച്ചയാണ്. ബാബ പറയുകയാണ്, ഞാൻ സർവരുടെയും സദ്ഗതി ദാതാവാണ്. അതിനാൽ തീർച്ചയായും മനുഷ്യരുടെ ശരീരം നശിക്കും. ബാക്കി ബാബ ആത്മാക്കളെ പവിത്രമാക്കി കൂടെ കൊണ്ടുപോകും. തിരിച്ചു പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തണമല്ലോ. ബാബ തയ്യാറെടുപ്പ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മാവിന്റെ ചിറക് മുറിഞ്ഞു പോയിരിക്കുകയാണ്. അർത്ഥം ആത്മാവ് തമോ പ്രധാനമാണ്. നിങ്ങൾ യോഗബലത്തിലൂടെ പവിത്രമായി മാറുന്നതിനുള്ള പരിശ്രമം ചെയ്യുകയാണ്. ആരാണോ ചെയ്യാത്തത് അവർക്ക് കർമ്മങ്ങളുടെ കണക്ക് കാണിക്കേണ്ടി വരും. ഇതിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കുട്ടികളുടെ ജോലിയാണ് ബാബയിൽ നിന്നും പൂർണ്ണ സമ്പത്ത് നേടണം. ബാബയുടെ സഹായിയായി സഹയോഗം കൊടുക്കണം. ബാബയുടെയും സഹയോഗം വേണം, കുട്ടികളുടെയും സഹയോഗം വേണം. എങ്ങനെയാണ് സഹയോഗം കൊടുക്കേണ്ടത്? അത് ബാബയെ കണ്ട് അനുകരിക്കണം. പുരുഷോത്തമനായി മാറുന്നതിന്റെ മന്ത്രം സർവർക്കും കൊടുക്കണം. ബാബ ഓരോ കൽപ്പവും വന്ന് പറയുകയാണ്, എന്നെ ഓർമ്മിക്കാതെ നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനമാകാൻ സാധിക്കില്ല. ഞാൻ നിങ്ങളോട് ഗംഗാസ്നാനം ചെയ്യാൻ പറയാറുണ്ടോ? കേവലം മന്മനാഭവ എന്ന മഹാമന്ത്രം ഓർമ്മിക്കണം. ഇതിന്റെ അർത്ഥമാണ്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് പാവനമാകാനും പുരുഷോത്തമനാകാനും സ്വർഗത്തിന്റെ അധികാരിയാകാനും സാധിക്കും. സ്ത്രീയും പുരുഷനും രണ്ടുപേരും പവിത്രമായ പ്രവൃത്തി മാർഗത്തിലെ അധികാരികളാകും. ബാബ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടിക്കലായി ആയിത്തീരുകയാണ്. നിങ്ങൾക്കറിയാം, ഭഗവാൻ വന്ന് കുട്ടികളെ പുരുഷോത്തമനാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പതീതരെ പാവനമാക്കുന്നതിനായി പതീത പാവന വരൂ എന്ന് പറയുന്നത്. പുരുഷോത്തമ മാസത്തിന്റെ മഹിമ പാടാറുണ്ടല്ലോ. അതുപോലെ ഈ പുരുഷോത്തമ യുഗത്തിന്റെയും മഹിമ വളരെ ഉയർന്നതാണ്. കലിയുഗം അർത്ഥം രാത്രിക്ക് ശേഷം തീർച്ചയായും പകൽ വരും, ദുഃഖത്തിന് ശേഷം സുഖം വരും. ഈ വാക്കുകളും സ്പഷ്ടമാണ്. സ്ത്രീയും പുരുഷനും ഉത്തമത്തിലും ഉത്തമവും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠവുമാകും. എന്തുകൊണ്ടെന്നാൽ പ്രവൃത്തി മാർഗമല്ലേ. സത്യുഗം പ്രശസ്തമാണ്. അതിനെയാണ് സുഖധാമം എന്ന് പറയുന്നത്. അവർ വരുന്നതും ദ്വാപരത്തിലാണ്. സന്യാസം ധാരണ ചെയ്ത് ഉത്തമരാകും. അതിനാൽ പതീതരായ മനുഷ്യർ പോയി അവർക്കു മുന്നിൽ തല കുമ്പിടാറുണ്ട്. പവിത്രമായവരുടെ മുന്നിൽ അപവിത്രമായവർ തലകുനിക്കും. ഇത് സാധാരണ കാര്യമാണ്. പതീത പാവനനായ ബാബയെ അറിയാത്തത് കാരണം പതീത പാവനി ഗംഗയെ പാവനമാണെന്ന് മനസ്സിലാക്കി അതിനു മുന്നിൽ പോയി തല കുമ്പിടാറുണ്ട്. ഗംഗയുടെയും സാഗരത്തിന്റെയും മേള നടക്കാറുണ്ടല്ലോ. നിങ്ങൾ കുട്ടികൾക്ക് ബാബ വളരെ സ്പഷ്ടമായി മനസ്സിലാക്കി തരികയാണ്. പിന്നെയും ബാബ പറയുകയാണ്, കോടിയിൽ ചിലർ അവരിലും ചിലരെ മനസ്സിലാക്കുകയുള്ളൂ. അതിലും ചിലർ ആശ്ചര്യത്തോടെ കേൾക്കുന്നവരുണ്ടാകും, കേൾപ്പിക്കുകയും ചെയ്യും, വിട ചോദിക്കുകയും ചെയ്യും, എന്നിട്ടിവിടെ നിന്ന് ഓടിപ്പോകും. ഡിസർവീസ് ചെയ്യുന്നവരാകുന്നുണ്ട്. സർവീസും ഡിസർവീസും രണ്ടും നടക്കും. ആരാണോ ബാബയെ അറിയാത്തവർ, അവർ ഓടിപ്പോകാറുണ്ട്. നിങ്ങൾ പാപാത്മാവിൽ നിന്നും പുണ്യാത്മാവായി തീരുകയാണ്. കുട്ടികൾ തന്നെ വിഘ്നമുണ്ടാക്കുകയാണെങ്കിൽ, ഡിസർവീസ് ചെയ്യുകയാണെങ്കിൽ എത്ര മഹാപാപമാണ്. രാവണൻ സർവരെയും മഹാപാപികളാക്കുകയാണ്. പക്ഷേ ആരാണോ കുട്ടിയായി മാറിയതിനു ശേഷം ഡിസർവീസ് ചെയ്യുന്നത്, അവർക്ക് ധർമ്മരാജന്റെ കോടതിയിൽ പോകേണ്ടതായി വരും. ഭക്തിമാർഗത്തിൽ ഇത്രയും കടുത്ത ശിക്ഷ ലഭിക്കില്ല. എന്നാൽ ഇവിടെ ബാബയുടേതായതിനു ശേഷം ഡിസർവീസ് ചെയ്താൽ ബാബയുടെ വലം കൈയാണ് ധർമ്മരാജൻ. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കുട്ടികളെ എന്റെ സേവനത്തിൽ സഹായികളായി. പിന്നെ തലകീഴായ കർമ്മങ്ങൾ ചെയ്യരുത്. സർവീസ് ചെയ്താൽ അത് പാവങ്ങളായ സ്ത്രീകൾക്കും വിഘ്നമായി മാറും. അമ്മമാരോട് ബാബയ്ക്ക് ദയ തോന്നാറുണ്ട്. ഭഗവാൻ ദ്രൗപദിയുടെ പാദം തടവിക്കൊടുത്തു എന്നല്ലേ പറയുന്നത്? ദ്രൗപദി പറഞ്ഞു, ഇവർ എന്നെ വിവസ്ത്ര ആക്കുകയാണ്. ബാബ മാതാക്കളുടെ ശിരസിലാണ് കലശം വെക്കുന്നത്. മുന്നിൽ മാതാക്കളാണ്, പിന്നിൽ പുരുഷന്മാരും. പക്ഷെ ഇന്ന് കാലത്ത് പുരുഷന്മാരിൽ ഇത്രയധികം അഹങ്കാരമാണുള്ളത്. ഞാനാണ് സ്ത്രീയുടെ ഗുരു, പതി, ഈശ്വരൻ. സ്ത്രീ എന്റെ ദാസിയാണ് എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ ബാബ നിരഹങ്കാരിയായി മാറി മാതാക്കളുടെ പാദം തടവിക്കൊടുക്കുകയാണ്. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ക്ഷീണം ഇല്ലാതാക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മാതാക്കളെ എല്ലാവരും തിരസ്കരിക്കുകയാണ് ചെയ്തത്. സന്യാസിമാർ പോലും സ്ത്രീകളെ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് 5-7 മക്കളുണ്ട്. അവരെ സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരെ ഉപേക്ഷിച്ചു പോകും. രചനയെ ഉണ്ടാക്കി അവരെ ചുറ്റിത്തിരിപ്പിക്കുന്നു. ബാബ പറയുകയാണ്, ഞാൻ ആരെയും ചുറ്റിത്തിരിപ്പിക്കില്ല. ഞാൻ സർവരുടെയും സുഖകർത്താവും ദുഃഖഹർത്താവുമാണ്. മായയാണ് നിങ്ങളെ ദുഃഖികളാക്കിയത്. ഇതും കളിയാണ്. അജ്ഞാനകാലത്തിൽ മനുഷ്യർ മനസ്സിലാക്കാറുണ്ട്, ഭഗവാൻ തന്നെയാണ് സുഖവും ദുഃഖവും നൽകുന്നത്. പക്ഷേ ഈശ്വരനാകുന്ന അച്ഛൻ ഈ കാര്യം ചെയ്യുന്നില്ല. ഇത് കർമ്മങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കപ്പെട്ട ഡ്രാമയാണ്. ആര് എങ്ങനെയുള്ള കർമ്മമാണോ ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ഫലം പ്രാപ്തമാക്കും. ഈ സമയത്ത് ശ്രേഷ്ഠ കർമ്മം ചെയ്യാനുള്ള സമയമാണ്. കർമ്മം ഒരിക്കലും ചതിക്കില്ല. ചിലർ രോഗികളാകുന്നു, ദരിദ്രരാകുന്നുവെങ്കിൽ അതും കർമ്മത്തിന്റെ ഫലമാണ് കിട്ടുന്നത്. നിങ്ങൾ കുട്ടികൾ എത്ര സൌഭാഗ്യശാലികളാകുകയാണ്. 21 ജന്മങ്ങളിലേക്ക് നിങ്ങളെ കർമ്മം ഒരിക്കലും ചതിക്കില്ല. എത്ര ഉയർന്ന ഫലമാണ്. അതിനാൽ ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കണം. ബാബ മറ്റ് കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ വരുന്നില്ല. കഴിച്ചോളൂ, കുടിച്ചോളൂ, എന്നാൽ കേവലം ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. നിങ്ങൾ തന്നെയാണ് ഞാൻ പതീതമാണ് എന്ന് പറയുന്നത്. അതിനാൽ പാവനമാകുന്നതിന് ബാബ നൽകിയ നിർദ്ദേശത്തിലൂടെ നടക്കണം. കേവലം ഓർമ്മയുടെ പരിശ്രമമാണ് ഉള്ളത്. മായയുടെ കൊടുങ്കാറ്റിൽ ഭയപ്പെടരുത്. ഇത് ഗുപ്തമായ പരിശ്രമമാണ്. ജ്ഞാനവും ഗുപ്തമാണ്. മുരളി എടുക്കുന്നത് പ്രത്യക്ഷമാണ്. പക്ഷെ ഈ ജ്ഞാനത്തിന്റെ മുരളിയിലൂടെ മാത്രം നിങ്ങൾ പാവനമാകില്ല. ഓർമ്മയിലൂടെ മാത്രമേ പാവനമാകുകയുള്ളൂ. അതിനാൽ പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ. അതോടൊപ്പം സഹായികളായി മാറണം. ആത്മീയ ഹോസ്പിറ്റൽ അഥവാ വിശ്വവിദ്യാലയം പുതിയ സ്ഥലങ്ങളിൽ ആരംഭിക്കുന്നതിന് പുരുഷാർത്ഥം ചെയ്യണം. ഏതെങ്കിലും നല്ല സ്ഥലം കിട്ടിയാൽ പോയി പ്രഭാഷണം നടത്തണം. നിങ്ങൾക്ക് കയ്യിൽ പുസ്തകമൊന്നും പിടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനമുണ്ട്. ബാക്കി മനസ്സിലാക്കി കൊടുക്കുന്നതിന് വൃക്ഷം, ത്രിമൂർത്തി, സൃഷ്ടിചക്രത്തിന്റെ രഹസ്യത്തെ മനസ്സിലാക്കി കൊടുക്കണം. ബാബ പറയുകയാണ്, ഞാൻ ബ്രഹ്മാവിലൂടെയാണ് ബ്രാഹ്മണരെ രചിക്കുന്നത്. ബ്രാഹ്മണരുടെ ലക്ഷ്യമാണ് വിഷ്ണുവിന് സമാനമാകണം. നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് നിരാകാരനായ ടീച്ചറാണ്. പാടുന്നുണ്ട് ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുവിലൂടെ പാലന. കൽപ്പം മുൻപും ഇങ്ങനെയുള്ള ചിത്രമാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. നോക്കൂ, സയൻസ് എത്ര മിസൈലുകളാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് പുരുഷോത്തമനായി മാറുന്നതിന് പരിശ്രമമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ജന്മജന്മാന്തരങ്ങളിലെ പാപമാണ് ശിരസിലുള്ളത്. ബാബ പറയുകയാണ്, മന്മനാഭവ, നിങ്ങൾ കർമ്മയോഗികളാണ്. ഓർമ്മയുടെ ചാർട്ട് വെക്കണം. നിങ്ങളുടെ യുദ്ധം മായയുടെ കൂടെയാണ്. വളരെ കടുത്ത യുദ്ധമാണ്. നിങ്ങൾ ഓർമ്മയിലിരിക്കാനുള്ള പരിശ്രമം ചെയ്യും, എന്നാൽ മായ ഓർമ്മയെ മറപ്പിക്കും. ജ്ഞാനത്തിൽ പരിശ്രമമൊന്നുമില്ല. ആത്മാവിൽ 84 ജന്മങ്ങളിലെ സംസ്കാരം നിറഞ്ഞിട്ടുണ്ട്. ഇത് അനാദിയായ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് അവസാനിക്കില്ല. സൃഷ്ടി എന്തിനാണ് രചിച്ചത് എന്ന ചോദ്യം തന്നെ ചോദിക്കേണ്ടതില്ല. ആത്മാവ് എങ്ങനെയാണ് പരിവർത്തനപ്പെടുക? പുതിയ ആത്മാക്കൾ എവിടെ നിന്നും വരുന്നില്ല. ഏതാത്മാക്കളാണോ ഉള്ളത് അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ. അതിൽ കൂടുകയും കുറയുകയും ചെയ്യില്ല. പൂർണമായ അഭിനേതാക്കളുണ്ട്. നിങ്ങൾ പരിധിയില്ലാത്ത അഭിനേതാക്കളാണ്. നിങ്ങൾ എന്താണോ കാണുന്നത് അത്രയും അഭിനേതാക്കളാണ് ഡ്രാമയിലുള്ളത്. ഇത്രയും പേർ ഇനിയും ഉണ്ടാകും. ആർക്കും മോക്ഷം പ്രാപ്തമാകുന്നില്ല. മനുഷ്യർ ഈ വരുന്നതിന്റെയും പോകുന്നതിന്റെയും ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല. ആരാണോ പാർട്ട് അഭിനയിക്കാൻ വരുന്നത് അവർ വീണ്ടും വരണം. ബാബ പറയുകയാണ്, എനിക്കും ഈ പതീതമായ ലോകത്തിലേക്ക് വരികയും തിരിച്ചു പോവുകയും വേണം. ഓരോ കൽപ്പവും ഞാൻ വരുന്നുണ്ട്. എനിക്ക് തന്നെ വരണമെങ്കിൽ പിന്നെ കുട്ടികൾക്ക് എങ്ങനെ വരാതിരിക്കാൻ സാധിക്കും? നിങ്ങൾ 84 തവണ ശരീരത്തിലേക്ക് വരേണ്ടി വരുന്നു. എന്നാൽ ഞാൻ ഒരു തവണയാണ് വരുന്നത്. എന്റെ വരവും തിരിച്ചു പോകുന്നതും അത്ഭുതകരമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങയുടെ ഗതിയും വഴിയും അങ്ങേക്ക് മാത്രമേ അറിയൂ എന്ന് പാടുന്നത്. സദ്ഗതി ചെയ്യുന്നതിന് വേണ്ടി എന്ത് നിർദ്ദേശമാണോ നൽകുന്നത് അത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അവർ പാടുകയാണ്, എന്നാൽ നിങ്ങൾ പ്രായോഗികമായി അങ്ങനെ ആകുന്നു. മുഖ്യമായ കാര്യം ഓർമ്മയുടേതാണ്. പിന്നെ അന്ധർക്ക് ഊന്നുവടിയാകണം. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇത് 5000 വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അതെല്ലാം ഭക്തി മാർഗമാണ്. അവരുടെ മന്ത്രങ്ങളുടെ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയില്ല. ഭക്തി ചെയ്യാത്തവരെ നാസ്തികരെന്ന് പറയാറുണ്ട്. അതിനാൽ അവരെ തൃപ്തമാക്കുന്നതിനും എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ബാബ മനസ്സിലാക്കി തരികയാണ്, മധുരമായ കുട്ടികളെ ഒരിക്കലും ഡിസർവീസ് ചെയ്യാനുള്ള പുരുഷാർത്ഥം ചെയ്യരുത്. ആരെങ്കിലും ചാരനെ പോലെയായാൽ അവരെ അജാമിലൻ എന്നാണ് പറയുക. അജാമിലൻ, സൂർദാസ് തുടങ്ങി എത്രയധികം കഥകളുണ്ട്. ഇതെല്ലാം ഭക്തി മാർഗമാണ്. അവരെക്കാൾ കൂടുതൽ പാപാത്മാവ് അവരാണ്. ആരാണോ ഇവിടെ വന്ന് എന്റേതായി പിന്നെ എന്നെ വിട്ടുപോകുന്നത്, എന്റെ നിന്ന ചെയ്യുന്നത്, അവർക്ക് ധർമ്മരാജന്റെ കോടതിയിൽ പോകേണ്ടതായി വരും. പ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഡിസർവീസ് ചെയ്താൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പദവി ഉയർന്നതാണെങ്കിൽ പിന്നെ തെറ്റ് ചെയ്താൽ ശിക്ഷ കടുത്തതായിരിക്കും. അതിനാൽ ഒരിക്കലും അവജ്ഞ ചെയ്യരുത്. പാടാറുണ്ട്, സദ്ഗുരുവിനെ നിന്ദിച്ചാൽ ഗതി കിട്ടില്ല. അർത്ഥം, അവർക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കില്ല. നരനിൽ നിന്നും നാരായണനാകാൻ സാധിക്കില്ല. ഗുരുക്കന്മാരോട് ചോദിക്കൂ, ഗുരുവിനെ നിന്ദിച്ചാൽ ഗതി കിട്ടില്ല എന്ന് പറയുന്നു. അത് എന്ത് ഗതിയാണ്? അവർക്ക് ആ ഗതിയെക്കുറിച്ച് പറഞ്ഞു തരാൻ സാധിക്കില്ല. ബാബയുടെ സ്ഥാനത്തെ തന്റേതാക്കി മാറ്റി. ടീച്ചർ പറയുകയാണ്, അഥവാ പൂർണമായും പഠിക്കുന്നില്ലെങ്കിൽ ഉയർന്ന പദവിയും പ്രാപ്തമാകില്ല. പാവനമായി മാറി ദേവീ ദേവതയാകണം. ഇവിടെ ആരും പാവനമായിട്ടില്ല. ഇപ്പോൾ എല്ലാവരും പാവനമായി മാറണം. 21 ജന്മങ്ങളിലേക്ക് രാജ്യഭാഗ്യം പ്രാപ്തമാകുന്നുണ്ടെങ്കിൽ കേവലം ഈ അന്തിമ ജന്മം പാവനമാകണം. എത്ര വലിയ പ്രാപ്തിയാണ്! പ്രാപ്തിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുമോ? പക്ഷെ ഉയർന്ന പ്രാപ്തി ഉണ്ടാകുന്നതിൽ മായ വിഘ്നമുണ്ടാക്കും, അതോടൊപ്പം താഴെ വീഴും. അഹോ മായ, നിന്റെ കളി. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു ഡിസർവസിന്റെയും കാര്യം ചെയ്യരുത്. ബാബയെ നിന്ദിക്കുന്ന രീതിയിലുള്ള കർമ്മമൊന്നും ചെയ്യരുത്. അവജ്ഞകളിൽ നിന്ന് രക്ഷപ്പെടണം. പുരുഷോത്തമനാകണം. 2. മായയുടെ കൊടുങ്കാറ്റുകളിൽ ഭയക്കരുത്. പാവനമാകുന്നതിന് ബാബയുടെ ഓർമ്മയിൽ കഴിയുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: ക്ഷീണിച്ച അഥവാ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് സിദ്ധി നൽകുന്ന ഈശ്വരീയ സേവാധാരിയായി ഭവിക്കട്ടെ. ആത്മാക്കൾക്ക് വളരെ കാലമായുള്ള ആഗ്രഹം അഥവാ ആശയാണ് നിർവാണധാമം അല്ലെങ്കിൽ മുക്തിധാമത്തിലേക്ക് പോകണം. ഇതിനായി അനേക ജന്മങ്ങളായി പല പ്രകാരത്തിലുമുള്ള സാധനകൾ ചെയ്ത് അവർ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും മാർഗമല്ല, സിദ്ധി ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സിദ്ധി അർത്ഥം സദ്ഗതി. അതിനാൽ അങ്ങനെയുള്ള പിടയുന്ന, ദാഹിക്കുന്ന, ക്ഷീണിച്ച ആത്മാക്കളുടെ ദാഹം ശമിപ്പിക്കുന്നതിനായി താങ്കൾ ശ്രേഷ്ഠാത്മാക്കൾ തന്റെ സൈലൻസിന്റെ ശക്തിയിലൂടെ അഥവാ സർവശക്തിയിലൂടെ ഒരു സെക്കൻഡിൽ അവർക്ക് സിദ്ധി നൽകണം. അങ്ങനെയുള്ളവരെയാണ് ഈശ്വരീയ സേവാധാരികൾ എന്ന് പറയുന്നത്. സ്ലോഗൻ: ദുർബല സംസ്കാരങ്ങൾ തന്നെയാണ് മായയ്ക്ക് പ്രവേശിക്കാനുള്ള പിൻവാതിൽ. അതിനാൽ ആ വാതിൽ അടയ്ക്കൂ. അവ്യക്ത സൂചന: തന്റെ ദാതാ സ്വരൂപത്തെ ഇപ്പോൾ പ്രത്യക്ഷമാക്കൂ. ഭാഗ്യരേഖ വരയ്ക്കുന്ന ബ്രഹ്മാവിന്റെ കുട്ടികളായ ബ്രഹ്മാകുമാരന്മാരും ബ്രഹ്മാകുമാരിമാരുമാണ് താങ്കൾ. അതിനാൽ സദാ തന്റെ ഭണ്ഡാരം നിറച്ചുവെക്കണം. ആരെയും വെറും കൈയോടെ പറഞ്ഞയക്കരുത്. സദാ ദാതാവിന്റെ മക്കളായി ഏവർക്കും നൽകിക്കൊണ്ടിരിക്കുക. സർവരുടെയും ഭാവനകളെയും ആശകളെയും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കണം. മഹാദാനികളും വരദാനികളുമായി മാറുക, അതാണ് താങ്കളുടെ സ്വരൂപം. ഓം ശാന്തി.